എന്തൊക്കെയോ ഉപമകൾ പറഞ്ഞു നോക്കുകയാണ് ഭക്തന്മാരെ. കറണ്ട പാൽ കണ്ണലോട് നെയ് കലന്താർ പോലെ ശിരന്ത് അടിയാർ ചിന്തനയുൾ തേനൂറി നിന്ന് പിറണ്ട പിറപ്പറുക്കും എങ്കൾ പെരുമാൻ. ഈ തമിഴ് പറയുന്നത് ശിവഭക്തിയെ കുറിച്ച് പറയണമെങ്കിൽ തമിഴ് പറയാൻ നിർത്തിയില്ലേ, അതാണ് ഈ തമിഴ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കറന്ത പാൽ കണ്ണലോട് അങ്ങനെ ചൂടോടുകൂടെ ഇറക്കി വെച്ച പാല്, അതില് നെയ്യും തേനും കലർന്ന് മധുരമായിട്ട് അത് ആസ്വദിക്കുന്ന സമയത്ത് എന്തൊരു രുചി ഉണ്ടാവോ, അതൊക്കെ വെറും ഉപമയാണ്. അതുമാതിരി അടിയാർ ഉൾ തേനൂറി നിന്ന് എന്നാണ്, ഭക്തന്റെ ഹൃദയത്തില് തേനൂറി നിൽക്കുന്നു എന്നാണ്. മധുരമായിട്ട് അത് നോക്കൂ, അവര് ഉപമകൾ കൊണ്ടും കാവ്യാത്മകമായ ഭാഷ കൊണ്ടും ഒക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന അനുഭൂതിയെ ഏതെങ്കിലും വിധത്തില് ഇൻഎക്സ്പ്രസിബിൾ ആയിട്ടുള്ളതിന് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് വേദം തന്നെ പറയുന്നത്, ഏതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. വാക്കും ഇന്ദ്രിയങ്ങളൊക്കെ അവിടെ പോയിട്ട് മുട്ടിയിട്ട് എത്താൻ പറ്റാതെ തിരിച്ചു വരികയാണ് എന്നാണ്. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യും, എങ്ങനെ പറയും എന്നാണ്. ഇതാണ് അവിടെയും പറഞ്ഞത്, ആ തേനായി നമുദമായി തിത്തിക്കും ശിവപെരുമാൻ താനേ വന്ദനുള്ളം പുകുന്ത് അരുൾ ചെയ്താൻ. അദ്ദേഹമായിട്ട് ഹൃദയത്തിൽ പ്രവേശിച്ചു. അങ്ങനെ ഈശ്വരാനുഭൂതി ഉണ്ടായപ്പോ എന്തായി എന്ന് വെച്ചാല്, ഊണാറും ഉയിർ വാഴ്ക്കൈ ഒരുത്തൻറെ വെറുത്തിടവേന്നാണ്. ലോകത്തിലിരിക്കുന്ന ഈ ശരീര സംബന്ധിയായിട്ടുള്ള ദേഹാഭിമാനം, ലോക വിഷയത്തിൽ ഇരിക്കുന്ന ആഗ്രഹം, ആസക്തി, ഇതൊക്കെ ഒരു സെക്കൻഡിൽ വെറുത്തുപോയി എന്നാണ്. അത് ശ്രമമില്ല, അതിനുവേണ്ടി തപസ്സില്ല, കഠിനമായ പ്രയത്നമില്ല, ഒരു സെക്കൻഡിൽ വൈരാഗ്യം വന്നുപോയി. ഇതൊക്കെ വേണ്ട, ഭഗവാൻ മാത്രം മതിയെന്ന് തോന്നിപ്പോയി. ഇത് ഭഗവാനായിട്ട് അരുൾ ചെയ്ത്, ഭഗവാനായിട്ട് കൃപ ചെയ്ത്, ഭഗവാനായിട്ട് ഭക്തന്റെ ഹൃദയത്തിലേക്ക് ആവേശിച്ചിരിക്കുകയാണ്, പ്രവേശിച്ചിരിക്കുകയാണ്, ഭക്തന്റെ ശ്രമം കൊണ്ടല്ല. അപ്പൊ ഭക്തി മുഖ്യമായിട്ട് ജീവന്റെ ശ്രമത്തിലല്ല ഇരിക്കുന്നത്, സർവേശ്വരന്റെ ശ്രമത്തിലാണ്. സർവേശ്വരനായിട്ട് ഇങ്ങോട്ട് വന്ന് ആവേശിക്കുകയാണ്, പ്രവേശിക്കുകയാണ്. അപ്പൊ ജീവൻ ഏത് ആശ്രമത്തിലിരിക്കുന്നു, ജീവന് എന്റെ ഏത് യോഗ്യത ഉണ്ടെന്നുള്ള ക്വസ്റ്റ്യനേ ഇല്ല. വേദാന്തം പഠിക്കാനാണെങ്കിൽ അതൊക്കെ ചോദിക്കണം. ഭക്തിശാസ്ത്രത്തിൽ ജീവന്റെ യോഗ്യതയെക്കുറിച്ച് ക്വസ്റ്റ്യനേ ഇല്ല. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്, എങ്ങനെ ഇരിക്കണവനായാലും വേണ്ടില്ല, ബ്രഹ്മചാരി ആയിക്കോട്ടെ, ഗൃഹസ്ഥനായിക്കോട്ടെ, വാനപ്രസ്ഥനായിക്കോട്ടെ, സന്യാസി ആയിക്കോട്ടെ, ബ്രാഹ്മണനായാലും ശരി, ക്ഷത്രിയനായാലും ശരി, വൈശ്യനായാലും ശരി, ശൂദ്രനായാലും ശരി, ഭഗവത് ഭക്തിക്ക് ആർക്കും ഒന്നിനും തടസ്സമില്ല എന്നാണ്. വട്ടുർവ ഗേഹീവ യതിരപി ജടീവ തദിതരോ നരോ വാ യഃ കശ്ചിത് ഭവതു ഭവ കിം തേന ഭവതി യദീയം ഹൃത്പത്മം ഭവദധീനം പശുപതേ തദീയസ്ത്വം ശംഭോ ഭവസി ഭവഭാരം ച വഹസി. വടുർവാഗേഹീവ യതിരപി ജടീവ തദിതരോ നരോ വാ യഃ കശ്ചിത് ഭവതു. വട്ടു എന്ന് വെച്ചാല് ബ്രഹ്മചാരി. ബ്രഹ്മചാരിയായാലും ശരി, ഗേഹി എന്ന് വെച്ചാൽ ഗൃഹസ്ഥൻ, ഗൃഹസ്ഥനായാലും ശരി, അവൻ ബ്രഹ്മചാരിയായിരിക്കട്ടെ, അല്ല ഗൃഹസ്ഥനായിരിക്കട്ടെ, യതീവ സന്യാസിയായിരിക്കട്ടെ, യക്കശ്ചിത് ഭവതു എന്നാണ്. ആരാണെങ്കിൽ ആയിക്കോട്ടെ, അയാൾ സന്യാസിയായിരിക്കാം, ഗൃഹസ്ഥനായിരിക്കാം, ബ്രഹ്മചാരിയായിരിക്കാം, എന്തൊക്കെ ആയാലും യക്കശ്ചിത് ഭവതു ഭവ കിം തേന ഭവതി. ഹേ ഭവ, ഹേ പരമേശ്വര, അതുകൊണ്ടൊക്കെ എന്താ? വസ്ത്രം മാറ്റിയത് കൊണ്ടോ, പേര് മാറ്റിയത് കൊണ്ടോ, വേഷം മാറ്റിയത് കൊണ്ടോ, ഇല്ല ആശ്രമം മാറ്റിയത് കൊണ്ടോ, ഇല്ലെങ്കിൽ സ്റ്റേജ് ഓഫ് ലൈഫിൽ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അങ്ങോട്ട് പുറമേക്ക് ചേഞ്ച് ആയതുകൊണ്ട് അകമേക്ക് ഒന്നും മാറില്ല. അകമേക്ക് മാറണമെങ്കിൽ ആന്തരികമായ ത്യാഗവും ആന്തരികമായ പ്രേമവും ഉണ്ടാവണം. ആ പ്രേമാനുഭവം അന്തരംഗത്തിൽ വരുമ്പോഴാണ് അന്തരംഗത്തിൽ ഭഗവത് അനുഭൂതി വരുന്നത്. യതീയം ഹൃത്പത്മം ഭവത് അധീനം പശുപതേ. ഹേ പശുപതേ, ഹേ ഭഗവാൻ, ആരുടെ ഹൃദയത്തിൽ ഹൃത്പത്മമാണോ അങ്ങക്ക് അധീനമായിട്ടിരിക്കുന്നത്, തദീയഹ ത്വം ശംഭോ ഭവസി ഭവഭാരം ച വഹസി. ഹേ ഭഗവാൻ, അങ്ങ് അങ്ങനെ ഇരിക്കുന്ന ഭക്തന്റേതായിട്ട് തീരുന്നു. ആ ഭക്തന്റെ ഭവഭാരം, സംസാര ക്ലേശം മുഴുവൻ അങ്ങ് വഹിക്കുന്നു. അങ്ങയുടേതാണ് അയാള്. അയാൾ അയാളുടെ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, അയാൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം സർവേശ്വരന്റെ പുത്രനാണ് എന്നുള്ള ഭാവത്തോടെ ഇരിക്കുമ്പോ ആ സർവേശ്വരൻ തന്നെ അയാളുടെ സർവ്വകാര്യങ്ങളും എടുത്ത് നോക്കി ചെയ്തോളുന്നതാണ്. ഭവഭാരം ച വഹസി, സംസാര ഭാരം പോലും അയാൾക്ക് തൂക്കി നിൽക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തില് ഇപ്പോഴും ആ ഭഗവാൻ തന്നെയാണ് നമ്മളുടെ ഭവഭാരമൊക്കെ വഹിക്കുന്നത്. നമുക്ക് തോന്നണു, നമ്മൾ ചെയ്യണമെന്ന് അത്രേ ഉള്ളൂ. ആ തോന്നലാണ് അജ്ഞാനം. ആ അജ്ഞാനം എടുത്തു കഴിഞ്ഞാൽ ശരണാഗതിയായി. രമണ മഹർഷി പറയും, രണ്ടു ഉദാഹരണം പറയും. ഒന്ന്, ഈ സ്തൂപം, ഈ വലിയ കെട്ടിടങ്ങളൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ പോയി ഗോപുരങ്ങളൊക്കെ നോക്കിയാൽ ആ ഗോപുരത്തിന്റെ ചോട്ടില് ഒരു ചെറിയ പ്രതിമയെ കൊത്തിവെച്ചിട്ടുണ്ടാവും. ആ പ്രതിമയും ഗോപുരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ആ പ്രതിമ ഗോപുരത്തിനിങ്ങനെ തൂക്കി നിൽക്കുന്ന മാതിരിയായിരിക്കും കൊത്തിവെച്ചിരിക്കുക. ആ പ്രതിമയുടെ മുഖത്തൊക്കെ നോക്കിയാല്, ഭാവമൊക്കെ നോക്കിയാൽ വളരെ വിഷമിച്ച് ആ ഗോപുരത്തിന് തൂക്കി നിൽക്കണമാതിരി തോന്നും. അത് കൈവിട്ട് കഴിഞ്ഞാൽ ഗോപുരം അങ്ങനെ ചോട്ടിൽ വീഴുമെന്ന് തോന്നും. പക്ഷെ ആ പ്രതിമയും ഗോപുരത്തിലാണ് ഇരിക്കുന്നത്. ഇതുമാതിരിയാണ് അജ്ഞാനം കൊണ്ട് നമ്മളാണ് ഇത് മുഴുവൻ തൂക്കി നടക്കുന്നത്, നമ്മൾ വിട്ടൊക്കെ വീണ് പോകുന്നത്. പല്ലി ഉണ്ടെങ്കിൽ പല്ലിക്ക് സംസാരിക്കാൻ അറിയുമെങ്കിൽ പല്ലിയോട് ചോദിച്ചു നോക്കൂ, പല്ലി അതാണ് പറയാ, ഞാൻ വിട്ടുകഴിഞ്ഞാൽ ഈ കൂര മുഴുവൻ ഇപ്പൊ ചോട്ടിൽ വീഴും. കൂര താങ്ങണ പല്ലിയെ പോലെ നമ്മൾ പറയാറാണ്. ആ പല്ലിയുടെ ഭാവം താനാണ് ഈ ബിൽഡിംഗ് മുഴുവൻ താങ്ങണതെന്നാണ്. വേറെ ഒരു ഉദാഹരണം വളരെ രസമായിട്ട് പറയാം. അദ്ദേഹം ട്രെയിനിൽ ഒരാൾ പോവുക അത്രയും, അയാൾ അയാളുടെ ഒരു ബാഗേജ്, ഒരു വലിയ ബാഗുണ്ട്, ആ ബാഗ് തലയിൽ തൂക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ പോകുമ്പോ. അപ്പോ അടുത്തിരിക്കുന്ന ആള് ചോദിച്ചു, എന്തിനാ ഈ ബാഗ് തലയിൽ വെച്ചിരിക്കുന്നത്? അത് ഇറക്കി അടുത്ത് വെച്ചൂടെ. അയ്യോ, ട്രെയിൻ ഇത്രയും ഭാരം തൂക്കുന്നു, എന്റെ ബാഗ് ഞാൻ തൂക്കിക്കോളാം. അത് തലയിൽ വെച്ചാലും ഇറക്കി വെച്ചാലും ട്രെയിനാണ് തൂക്കുന്നത്, ഈ ഇതറിയാതെ ഞാൻ തൂക്കിക്കോളാം. ഇതുമാതിരിയാണ് അജ്ഞാനം കൊണ്ട് എന്റെ കാര്യം ഞാൻ ചെയ്തോളാം. എല്ലാം ഒരു പരമേശ്വര ശക്തിയോ സർവേശ്വര ശക്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇത് ഞാൻ ചെയ്യണു അത് ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമാണ്, ആ അജ്ഞാനമാണ് ഇതിന് തടസ്സമായിട്ടിരിക്കുന്നത്. ആ അജ്ഞാനം പോയി കഴിഞ്ഞാൽ ഭഗവാനാണ് കർത്താവ് എന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ, ഞാൻ കർത്താവല്ല, ഭഗവാനാണ് കർത്തൃത്വം, ഭഗവാനാണ്, എനിക്ക് കർത്തൃത്വം ഒന്നും ഇല്ല എന്ന് നമ്മളുടെ കൈ ഒഴിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ ഭവഭാരം ച വഹസി എന്നാണ്. സംസാരഭാരവും അവന്റെ കുടുംബകാര്യങ്ങളും എന്ത് കാര്യം ഉണ്ടെങ്കിലും യോഗക്ഷേമം വഹാമ്യഹം. ഈ യോഗക്ഷേമം വഹാമ്യഹം എന്നുള്ളതേ ഭഗവാന്റെ സത്യമാണത്. അനന്യാ ചിന്തയന്തോ മാം ഏജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. നിരന്തരമായി എന്നെ ആര് സ്മരിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ യോഗത്തിനെയും ക്ഷേമത്തിനെയും ഞാൻ വഹിക്കും എന്നാണ്. യോഗം എന്ന് വെച്ചാല് കിട്ടാനുള്ളത് യോഗം, അപ്രാപ്തസ്യ പ്രാപ്തി യോഗ. നമുക്ക് എന്തെങ്കിലും നമ്മളുടെ കയ്യിലില്ല, നമുക്ക് കിട്ടണമെങ്കിൽ അത് യോഗം. ക്ഷേമം എന്താ? നമ്മളുടെ കയ്യിലുള്ളത് രക്ഷിക്കുക എന്നുള്ളത് ക്ഷേമം. ഇത് രണ്ടും ഭഗവാൻ ചെയ്തോളൂ എന്നാണ്. വേറൊരർത്ഥം യോഗം എന്ന് വെച്ചാൽ ആധ്യാത്മിക അഭിവൃദ്ധി, ക്ഷേമം എന്ന് വെച്ചാൽ ലൗകികമായിട്ടുള്ള അഭിവൃദ്ധി, ശ്രേയസ്. ഇത് രണ്ടും ഞാൻ നോക്കിക്കൊള്ളാം എന്നാണ്. ആരെനിക്ക് ശരണാഗതി ചെയ്യുന്നു അവന്റെ ആന്തരിക അഭിവൃദ്ധി ഞാൻ നോക്കിക്കൊള്ളാം, ക്ഷേമവും ഞാൻ നോക്കിക്കൊള്ളാം, ലോകകാര്യവും. ഇതും രണ്ടും എന്റെ പൊറുപ്പാണ്. ഇത് ഒരു വലിയ ഭക്തൻ, അദ്ദേഹം ഈ ഭഗവത്ഗീതയ്ക്ക് ഭഗവത്ഗീത ദിവസം പാരായണം ചെയ്യും. വളരെ ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ, വലിയ ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത്. ബ്രാഹ്മണന്റെ ഒരു പ്രധാന സ്വത്ത് എന്താന്ന് വെച്ചാൽ ദാരിദ്ര്യമാണെന്നാണ്. കാരണം അയാളെ പണം സമ്പാദിക്കുന്നതിനെ കുറിച്ച് വലിയ വേവലാതിപ്പെടാറില്ല. വിദ്യയെ വെച്ചുകൊണ്ട് വിദ്യയെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് അയാളുടെ ശ്രദ്ധ മുഴുവൻ. വേദമാണ് അയാളുടെ സമ്പത്ത്, വേദത്തിലേ വെച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ ചോദിക്കുന്നതും വേദം, വേദ അധ്യയനം ചെയ്യണം, വേദം, വേദത്തിലെ പ്രാവീണ്യം, അത് മാത്രമേ നോക്കുന്നുള്ളൂ. സന്താനങ്ങൾ വേണമെന്ന് വരുമ്പോ പോലും ശരിക്കും ബ്രാഹ്മണൻ പ്രാർത്ഥിക്കുന്നത് വലിയ നിലയില് ലൗകികമായ അഭിവൃദ്ധി ആയിട്ട് MBA പഠിച്ച, എഞ്ചിനീയറിംഗ് പഠിച്ച, അല്ലെങ്കിൽ വലിയ ഫോറിനിൽ എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ച് അവിടെ എവിടെയെങ്കിലും ജോലിയിൽ ധാരാളം പണം കൊണ്ടുവരേണ്ട മകനെ എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നില്ല. നമ്മളുടെ മന്ത്രങ്ങളൊക്കെ അർത്ഥമറിഞ്ഞ പല മന്ത്രങ്ങളും നമ്മൾ പറയില്ല. ചില മന്ത്രം എങ്ങനത്തെ പുത്രൻ വേണമെന്ന് വെച്ചാൽ വേദസന്തതി രേവന, വേദസന്തതി ഉണ്ടാവട്ടെ എന്നാണ്, വേദാധ്യയനം ചെയ്യുന്ന സന്തതി. അപ്പോ അങ്ങനെ ഒരു ബ്രാഹ്മണൻ, അദ്ദേഹം പാവം ഭിക്ഷയെടുത്താണ് അദ്ദേഹം കഴിഞ്ഞു. അത് സന്തുഷ്ടനാണ്. ബ്രാഹ്മണന്റെ ഏറ്റവും വലിയ ലക്ഷണം സന്തുഷ്ടിയാണ്, സന്തോഷമായിട്ടിരിക്കുകയാണ്. ബ്രാഹ്മണന്റെ വേറെ ലക്ഷണങ്ങളൊക്കെ മഹാഭാരതത്തില് ചില ലക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. ആരാ ബ്രാഹ്മണൻ എന്ന് വെച്ചാല് ഏനകേനചിത് ആച്ഛന്ന ഏനകേനചിത് ആശിത എത്ര ക്വചന ശായി സ്യാത് തം ദേവ ബ്രാഹ്മണം വിദുഹൂന്ന്. ബ്രാഹ്മണൻ അവൻ എന്തെങ്കിലും അയാൾക്ക് ഇന്നമാതിരി വസ്ത്രം വേണം ഇങ്ങനെ വേണമെന്നൊന്നും ഇല്ലാതാണ്, അയാൾ കിട്ടുന്ന വസ്ത്രം കൊണ്ട് അയാൾ തൃപ്തിപ്പെട്ടോളും. അയാൾ കിട്ടുന്ന എന്തെങ്കിലും ഒന്ന് എടുത്ത് മേലെ ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് തുണി ആയി എന്നാണ്, നാണം മറിക്കാനൊരു തുണി അത്രയേ ഉള്ളൂ. ഏനൊക്കെ എനിച്ചത് ആച്ഛന്ന ആഹാരവും അങ്ങനെ വേണം ഇങ്ങനെ വേണം മൃഷ്ടാന്നം വേണമെന്നൊന്നുമില്ല, അത് ശരീരത്തിനെയും ജീവനെയും ഒട്ടിച്ച് നിർത്താനായിട്ട് ആഹാരം അത്രയേ ഉള്ളൂ. അതിന് കിട്ടുന്ന ആഹാരം കൊണ്ട് തൃപ്തനായിക്കോളൂ എന്നാണ്. ഏനൊക്കെ എനിച്ചത് ആശിത എത്രക്കോ തന്നെ ഷായിസി അത് എവിടെയെങ്കിലും എടുത്ത് കിടന്നാൽ ഉറങ്ങിക്കോളും, കൈ ഇങ്ങനെ വെച്ചാൽ തലയണയായി കഴിഞ്ഞു എന്നാണ്, അത് മതി. തം ദേവ ബ്രാഹ്മണം വിദുഹു, അങ്ങനെ ഇരിക്കുന്നതിനെ ദേവന്മാരൊക്കെ ബ്രാഹ്മണരിലെ ശ്രേഷ്ഠനായ ബ്രാഹ്മണൻ എന്ന് ദേവന്മാരൊക്കെ അവനെ കരുതുന്നു എന്നാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ബ്രാഹ്മണനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് ദിവസം ഭഗവത്ഗീത പാരായണം ചെയ്യും. ഒരു ദിവസം ഗീത പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ ശ്ലോകം അനന്യാ ചിന്തയന്തോ മാം ഏജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ആലോചിച്ചു, ഭഗവാൻ വഹാമ്യഹം എന്ന് പറയുന്നത് ശരിയല്ല, വഹിക്കുക എന്ന് വെച്ചാൽ തൂക്കിക്കൊണ്ട് കൊടുക്കുക, വഹിക്കുക അയാളുടെ ഭവഭാരം ച വഹസി എന്ന് പറഞ്ഞല്ലോ, തൂക്കുക വഹിക്കുക എന്നാണ്. അപ്പൊ ഭഗവാനെ കൊണ്ട് വഹിപ്പിക്കുന്നത് ശരിയല്ല, യോഗക്ഷേമം ദദാമ്യഹം എന്ന് പറഞ്ഞാൽ ശരി. അല്ലാതെ ഭഗവാൻ വന്ന് വഹിക്കുക എന്ന് വെച്ചാൽ വലിയ വിഷമാണ്. അപ്പൊ വഹാമ്യഹം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, യോഗക്ഷേമം ദദാമ്യഹം എന്ന് പറഞ്ഞാൽ അത് യുക്തമായിട്ടിരിക്കുന്നു വെച്ച് ഒരു ആലോചന അദ്ദേഹത്തിന്. ഇങ്ങനെയാണ് പല പാഠഭേദങ്ങളും വരുന്നത്, പല കൃതികളിലും പാഠഭേദങ്ങൾ വരുന്ന. ഒരാൾക്ക് ഒരു വലിയ മഹാപണ്ഡിതന് തോന്നിയാല് ഇത് ശരിയല്ല എന്ന് തോന്നിയാൽ അദ്ദേഹം ഒരു പാഠം പ്രയോഗിക്കും അവിടെ, അത് കുറെ കഴിഞ്ഞാൽ അതും പാഠമായിട്ട് തീരും. അപ്പൊ ഇദ്ദേഹം യോഗക്ഷേമം ദദാമ്യഹം എന്ന് എഴുതിയ വഹാമ്യത്തിന് മുകളില് അന്നൊക്കെ എഴുത്താണിയാണല്ലോ, പെന്നൊന്നുമില്ലല്ലോ, ആ എഴുത്താണി കൊണ്ട് അങ്ങനെ ഒരു കീറിട്ടു അത്ര, ഒരു കീറിയിട്ട് ദദാമ്യഹം ചോട്ടിലിട്ടു. എന്നിട്ട് അയാൾ അന്നത്തെ ഭിക്ഷയ്ക്ക് പോയി. രണ്ടു മൂന്ന് ദിവസമായിട്ട് കാര്യമായിട്ട് ഭിക്ഷയൊന്നും കിട്ടുന്നില്ല, എന്തോ കഴിച്ചിട്ടിരിക്കുകയാണ്, വീട്ടില് പഷ്ണിയാണ്, ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട്. ഇദ്ദേഹം ഭിക്ഷ തേടി പലയിടത്തുമായത് അലഞ്ഞു നടക്കുകയാണ്. അന്ന് ഒരിടത്ത് അദ്ദേഹത്തിന് ഭിക്ഷ കിട്ടിയില്ല, വളരെ വിഷമിച്ച് മരത്തിന്റെ ചോട്ടിലിരിക്കുകയാണ്. ഭഗവാനെ, ഞാൻ അങ്ങയെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു, നിരന്തരം അങ്ങയെക്കുറിച്ച് തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ യോഗക്ഷേമം മഹാമ്യഹം, അങ്ങ് വഹിച്ചില്ലെങ്കിലും യോഗക്ഷേമത്തിന് എനിക്ക് ഒരുവിധത്തിൽ കഴിച്ചു കൂട്ടാനുള്ള യോഗക്ഷേമത്തിന് തന്നൂടെ, അതൊന്ന് നടത്തി തന്നൂടെ. എന്റെ കാര്യം വലുതായിട്ടൊന്നും ഞാൻ ചോദിക്കില്ല, ഒരുവിധം കഴിഞ്ഞു പോകാനുള്ള വകയും തന്നൂടെ. ഇങ്ങനെ അദ്ദേഹം മനസ്സുകൊണ്ട് സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഗൃഹത്തില് ഒരു ചെറിയ ഒരു ചെറുപ്പക്കാരൻ, ഒരു കുട്ടി, ഒരു 10-12 വയസ്സായ ഒരു കുട്ടി വലിയൊരു കൂടെ എടുത്തോണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരാൻ. ഈ ഭാര്യയാണെങ്കിൽ പുറത്തേ നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഭർത്താവ് എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് അരി കൊണ്ടുവന്നിട്ട് വേണം എന്തെങ്കിലും ചോറ് വെക്കാനായിട്ട്. അദ്ദേഹത്തിനെ കാണാനേ ഇല്ല, മധ്യാഹ്ന സമയം ആയിക്കഴിഞ്ഞു. വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ആയിപ്പോയല്ലോ നമ്മളുടെ സ്ഥിതി എന്ന് ആലോചിച്ച് ദുഃഖിച്ചിരിക്കുക അമ്മ. കുട്ടികൾ വേറെ അവിടെ വിശന്നിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു ചെറുപ്പക്കാരൻ ഒരു കൂടെയല്ല എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ആ കുട്ടി അവിടെ കൊണ്ടുവന്ന് ആ കൂടെ കൊണ്ടുവന്ന് വെച്ചു. അതിൽ ധാരാളം നല്ല ആഹാരം, മൃഷ്ടമായിട്ട് കഴിക്കാനുള്ള ഭോജന പദാർത്ഥങ്ങള്, എത്രയോ ദിവസത്തേക്ക് വേണ്ട അരി, ഉടുക്കാൻ കുറെ വസ്ത്രം, ഇങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ആ കൂടുതലായിട്ട് കൊണ്ടുവന്ന് വെച്ചു. ആ കുട്ടിയെ കണ്ട ഉടനെ തന്നെ ഈ അമ്മയ്ക്ക് വല്ലാതെ വാത്സല്യവും പ്രേമവും തോന്നി ആ കുഞ്ഞിനോട്, ആ ചെറുപ്പക്കാരനോട്. ആ കുട്ടിയോട് ചോദിച്ചു, അമ്മ നീ ആരാണ്, എവിടുന്ന് വരുന്നു, ഇതൊക്കെ എവിടുന്ന് കൊണ്ടുവന്നു? കുട്ടി പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു, അദ്ദേഹത്തിന് ഏതോ വലിയ ആരോ ജമീന്ദാർ ആരോ കൊടുത്തതാണ്, എന്റെ അടുത്ത് പറഞ്ഞു ഇതിവിടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു, ഭർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, എന്നാ ഞാൻ വേഗം ആഹാരം വെക്കാം, അത് കഴിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു അത്ര ആ കുട്ടിയോട് അമ്മ. ഇല്ല എനിക്ക് വേറെ ജോലിയുണ്ട്, ഞാൻ വേഗം പോട്ടേന്ന്. തിരിച്ചു പോകുമ്പോ ആ കുട്ടി പോകുന്ന പോക്കില് ആ കുട്ടിയുടെ പുറത്ത് നോക്കുമ്പോ ഒരു കോടിട്ടിരിക്കണു, ഇങ്ങനെ ഒന്ന് കീറിയിരിക്കണു, അതിൽ നിന്നിങ്ങനെ രക്തം പൊടിഞ്ഞ് അടയാളം കാണുന്നു. ആ അമ്മ വളരെ വാത്സല്യത്തോടെ ആ കുട്ടിയെ പിടിച്ചു നിർത്തി ചോദിച്ചു, അത്ര ആരാണ് എന്റെ മേലെ ഇങ്ങനെ ചെയ്തത്, ആരാ നിന്റെ മേലെ ഇങ്ങനെ കീറിയിരിക്കുന്നത്, എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ ആർക്ക് തോന്നി? ആ കുട്ടി പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് ചെയ്തതാണ് അത് എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി എന്നാണ്, വേറെ ഒന്നും പറയാൻ നിൽക്കാതെ ഓടിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞ് ആ ബ്രാഹ്മണൻ അവിടെ വന്നു. അദ്ദേഹം വളരെ വിഷമിച്ച് വരിക, കാരണം അന്ന് ഭിക്ഷയൊന്നും കിട്ടിയിട്ടില്ല, അന്നൊന്നും തടഞ്ഞിട്ടില്ല. അദ്ദേഹം വീട്ടിൽ വരുമ്പോ ഭാര്യ വളരെ വൃത്തിയായി കുളിച്ച് പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് ആഹാരമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് അത്ഭുതം, ഇതൊക്കെ എവിടുന്ന് കിട്ടി? അന്ന് തന്നെയല്ലേ കൊടുത്തയച്ചത്? ഞാനോ? ഞാൻ കൊടുത്തയച്ചില്ലല്ലോ, ഞാൻ ആരുടെത്തും കൊടുത്തയച്ചില്ലല്ലോ. ഞാൻ ഭിക്ഷയൊന്നും കിട്ടാതെ അലഞ്ഞു നടന്ന് അവസാനം ഒന്നും കിട്ടാതെ ഞാൻ വന്നിരിക്കുകയാണ് ഇപ്പൊ വിഷമിച്ച് വളരെ ദുഃഖിച്ചിട്ട്. അങ്ങ് കൊടുത്തയച്ചു എന്ന് പറഞ്ഞാണല്ലോ ഒരു കുട്ടി ഇവിടെ കൊണ്ടു തന്നത്. ഏതു കുട്ടിയാ കൊണ്ടുതന്ന്? ആരാ കൊണ്ടുതന്നത്? ഒരു കുട്ടി ഇവിടെ കൊണ്ടുതന്നു, അങ്ങ് കൊടുത്തയച്ചു എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് അങ്ങ് ആ കുട്ടിയുടെ പുറകെ ആണി കൊണ്ട് കീറി എന്ന് പറഞ്ഞു. മേത്ത് മുഴുവൻ അങ്ങോട്ട് രക്തമായിട്ടിരിക്കുന്നു ആ കുട്ടിയുടെ പുറം മുഴുവൻ. ഇത് കേട്ട ഉടനെ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി, സർവേശ്വരൻ ഭഗവാൻ തന്നെയാണ് ചെയ്തത്. വേഗം പോയിട്ട് ആ ഗീത എടുത്തു നോക്കുമ്പോ അതില് ദദാമ്യഹം എഴുതിയത് വഹാമ്യഹം എന്ന് തന്നെ ആക്കിയിരിക്കണു. ഞാൻ വഹിക്കും, പുറത്ത് തലയിൽ തൂക്കി കൊണ്ടുവന്ന് ഭഗവാൻ വട്ടിയിൽ കൊണ്ടുവന്ന ആഹാരം വെച്ച് കൊടുത്തിട്ട് പോയിന്ന്. വത്സലനാണ് ഭഗവാൻ, മാത്രല്ല ഭഗവാൻ പരമേശ്വരൻ പാർവതീദേവിയോട് പറഞ്ഞില്ലേ തവാസ്മി ദാസഹ, ഭഗവാൻ ഭക്തന്റെ ദാസനായിട്ട് തീരുന്നു എന്നാണ്. ആ ഭക്തന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് പുറകെ നടക്കണമെന്നാ ഭഗവാൻ പറയുന്നത്. അതാണ് ഭവഭാരം ചവഹസി, അവന് ഹൃദയത്തിൽ ഭക്തി വേണം അത്രയേ ഉള്ളൂ, അല്ലാതെ അവൻ ഏത് ആശ്രമത്തിൽ നിൽക്കുന്നു എങ്ങനെ ഇരിക്കണു എന്നൊന്നും ഇതൊന്നും കണക്കേ അല്ല എന്നാണ്. വടുർവ ഗേഹീവ യതിരപി ജടീവ തതിതരോ നരോ വ യക്കശ്ചിത് ഭവതു ഭവകിം തേന ഭവതി യദീയം ഹൃത്പത്മം ഭവദധീനം പശുപതേ തദീയസ്ത്വം ശംഭോ ഭവസി ഭവഭാരം ചവഹസി. ആരുടെ ഹൃദയപത്മമാണോ ഹേ ഭഗവാൻ അങ്ങയുടെ പാദപത്മത്തിൽ ശക്തമായിട്ടിരിക്കുന്നത്, അങ്ങയെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്, തദീയഹാത്വം ഭവസി ഭവഭാരം ച വഹസി, അദ്ദേഹത്തിന്റെ അയാളുടെ ആയിരുന്നു നരോവായക്കശി, അയാൾ മനുഷ്യനാവണമെന്ന് പോലും ഇല്ല എന്നാണ്. ഈ ഉദാഹരണം കാണിക്കാനാണ് ശ്രീമദ് ഭാഗവതത്തില് ഭഗവാന്റെ ഉച്ചശ്രേണിയിലിരിക്കുന്ന ഭക്തനായിട്ട് പ്രഹ്ലാദനെ വെച്ചത്. ഒരു രാക്ഷസന്റെ പുത്രനായിട്ട് ജനിച്ചിട്ട് ഭഗവത് ഭക്തി, അസുരനായിട്ട് ജനിച്ചാലും വേണ്ടില്ല, ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ അവൻ ശ്രേഷ്ഠനാണ് എന്നാണ്. വൃത്രാസുരൻ വേറൊരു ഉദാഹരണം. ഭാഗവതത്തിലെ ഏറ്റവും നല്ല പ്രാർത്ഥനാ ശ്ലോകം നോക്കിയാൽ വൃത്രാസുരന്റെ പ്രാർത്ഥനയാണ്. എന്ത് അത്ഭുതമാണ് നോക്കൂ, വളരെ മിസ്റ്റിക്കലായിട്ടുള്ള ഒരു ഭാവമാണ് അവിടെ. വൃത്രാസുരന്റെ ആ പ്രാർത്ഥന എടുത്ത് നോക്കിയാൽ ഇന്ദ്രൻ വന്ന് വൃത്രനോട് യുദ്ധം ചെയ്യുമ്പോ വൃത്രൻ പറയണേ, ഇന്ദ്ര എന്തായാലും ഞാൻ മരിക്കാൻ പോകണമെന്ന് എനിക്കറിയാം, ഭഗവാൻ എന്റെ പക്ഷത്തിലാണ് ഇരിക്കുന്നത്, ഞാൻ ഒരു മിനിറ്റ് ഭഗവാനോട് പ്രാർത്ഥിച്ചോട്ടെ, ഈ ശരീരം മരിച്ചു വീണാൽ എനിക്ക് പ്രശ്നമൊന്നുമല്ല. ആ പ്രാർത്ഥന അത്യത്ഭുതം, വളരെ അത്ഭുതമായ പ്രാർത്ഥന. ആ ഉദാഹരണം നോക്കണം. ആ ഉദാഹരണം പറയുന്നത് ഭഗവാനെ അങ്ങയ്ക്ക് വേണ്ടി എന്റെ ചിത്തം തീവ്രമായിട്ട് അങ്ങയെ ആശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. എങ്ങനെയെന്ന് വെച്ചാല് ഈ പക്ഷി കുരുവി അത് മുട്ടയിടും, മുട്ടയിട്ട് കഴിഞ്ഞാൽ മുട്ടയ്ക്ക് അടയിരിക്കും. ആ മുട്ടയുടെ അകത്തിരിക്കുമ്പോൾ ആ ചെറിയ പ്രാണിക്ക് തന്നെ മാതാ അമ്മ എന്ന് വെച്ചാല് ആ ഒരു ചൂടാണ് ആ പക്ഷിയുടെ ഒരു അനുഭവം. ആ മുട്ട പൊട്ടിച്ച് ആ കുഞ്ഞു പുറത്തേക്ക് വന്നു കഴിഞ്ഞാല് അതിന് കണ്ണൊന്നും ശരിക്കും കാണാത്ത ആ പ്രായത്തിൽ തന്നെ അതിന് അമ്മ എന്ന് വെച്ചാൽ ഒരു അനുഭവമാണ്. ആ തള്ളക്കുരുവി എന്ന് വെച്ചാൽ അതിന്റെ ഒരു അനുഭവമാണ്, ഒരു പ്രൊട്ടക്ഷനാണ് അതിന്, അത്രേ അതിന് അറിയുള്ളൂ. കുറച്ചു കഴിഞ്ഞാൽ ഈ തള്ളക്കുരുവി ഈ കുഞ്ഞിന് തീറ്റ കൊണ്ട് കൊടുക്കാനായിട്ട് അതിനെ വിട്ടിട്ട് പറന്നു പോകും. പറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കുഞ്ഞുങ്ങൾ കിടന്നൊരു പെടച്ചിലാണ്. അവർക്കറിയാം അമ്മ വിട്ടുപോയി കഴിഞ്ഞു എന്നറിയാം. ആ പോയ ദിക്കിനെ തന്നെ നോക്കിക്കൊണ്ട് അമ്മ എപ്പോ വരും എപ്പോ വരും എപ്പോ വരുന്ന ആ ദിശയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും അവര്. കൂടെ പറന്നു പോവാൻ കഴിയുമെന്ന് ചോദിച്ചാൽ പറന്നു പോവാൻ പറ്റില്ല, നിസ്സഹായരാണ്. എന്താ ചിറക് പൊണച്ചിട്ടില്ല, കണ്ണുപോലും ശരിക്ക് കാണില്ല, കൂടെ പറന്ന് തേടി പോവാൻ പറ്റില്ല, തികച്ചു നിസ്സഹായരാണ്. ഇരിക്കുന്നിടത്തിരുന്ന് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഇതുമാതിരി അജാതപക്ഷ ഇവ മാതരം ഖഗാഹ, ഹേ ഭഗവാൻ, അജാതപക്ഷ ചിറക് മുളയ്ക്കാത്ത പക്ഷികുഞ്ഞുങ്ങൾ, ആ കുരുവി കുഞ്ഞുങ്ങൾ എങ്ങനെ തള്ളയെ നോക്കിക്കൊണ്ട് ആ കുരുവിയെ നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ടിരിക്കുന്നു, അതുമാതിരി ഹേ ഭഗവൻ അങ്ങേക്കായിട്ട് എന്റെ ചിത്തം പടഞ്ഞുകൊണ്ടിരിക്കുന്നു, അങ്ങയെ കാണാനായിട്ട് ഈ ചിത്തം വ്യാകുലമായിട്ടിരിക്കുന്നു എന്നാണ്. അജാതപക്ഷ ഇവ മാതരം ഖഗാഹ. രണ്ടാമത് ഉദാഹരണം പശുക്കുട്ടി. ആ പശുക്കുട്ടിയെ കെട്ടിയിട്ടുണ്ടെങ്കിൽ, പശു വീട്ടിലുണ്ടെങ്കിൽ അറിയാം നമുക്ക് പാല് കറക്കേണ്ട സമയമായി കഴിഞ്ഞാൽ വിശപ്പ്, ഈ പശുക്കുട്ടി അതിന്റെ കയറിന് എത്ര നീളമുണ്ടോ അത്രയും നീളം വലിഞ്ഞിട്ട് ആ പശുവിന്റെ അകിടിലേക്ക് നോക്കി നിൽക്കും. ആ പശുവിനെയും കെട്ടിയിട്ടിരിക്കുകയാണ്. പശുവിനെ അഴിച്ചു വിട്ടിട്ടില്ലെങ്കിൽ പശുവിനെ പശുക്കുട്ടിയുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല, പശുക്കുട്ടി അഴിച്ചു വിട്ടില്ലെങ്കിൽ പശുക്കുട്ടിക്ക് പശുവിന്റെ അടുത്തും പോകാൻ പറ്റില്ല. രണ്ടും ബന്ധനത്തിലാണ്. എന്ത് ചെയ്യാൻ പറ്റില്ല, എത്ര നീളം കയറുണ്ടോ അത്രയും നീളത്തിൽ അത് വലിഞ്ഞിട്ട് ആ അകിട് നോക്കിക്കൊണ്ട് നോക്കി നിൽക്കാനേ പറ്റൂ. അഴിച്ചു വിട്ടാൽ മാത്രമേ പശുക്കുട്ടി പോയി ഇടിച്ചാൽ ആ അകിട് അങ്ങനെ പാല് ചൊരന്നു കൊടുക്കും പശു. ഈ പശുക്കുട്ടി എങ്ങനെ പശുവിനെ തള്ള പശുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുവോ അതുമാതിരി സ്തന്യം യഥ വത്സതരം ക്ഷുധർത്ത. മൂന്നാമതൊരു ഉദാഹരണം, പ്രിയം പ്രിയേവ വ്യുഷിതം വിഷണ്ണ. എവിടെയോ ദൂരത്ത് യാത്രയ്ക്ക് പോയിരിക്കുന്ന പതിയെ കാത്തുകൊണ്ട് പത്നി എപ്പോഴും നിരന്തരം സ്മരിച്ചുകൊണ്ടിരിക്കുന്ന മാതിരി, പ്രിയം പ്രിയേവ വ്യുഷിതം വിഷണ്ണ മനോരവിന്ദാക്ഷതിദൃക്ഷതേ ത്വാം. അതുമാതിരി ഹേ ഭഗവൻ, അങ്ങയെ കാണാനായിട്ട് ഈ ചിത്തം പടഞ്ഞുകൊണ്ടിരിക്കുന്നു, അങ്ങയെ അറിയാനായിട്ട് അങ്ങയെ അനുഭവിക്കാനായിട്ട് ഈ ചിത്തം പെടഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന്. ഇങ്ങനെയിരിക്കുന്ന തീവ്രത, ആ തീവ്രത അസുരനായാലും വേണ്ടില്ല, അയാളുടെ ഉള്ളിലെങ്കിലും വന്നാൽ മതി എന്നാണ്. നരോ വശ്ചിത് ഭവതു ഭവ കിം തേന ഭവതി യദീയം ഹൃത്പത്മം ഭവദധീനം പശുപത്തെ തദീയസ്ത്വം ശംഭോ ഭവസി ഭവഭാരം ച വഹസി. അയാളുടേതായിട്ട് തിരുന്നു ഭഗവാൻ. ഇങ്ങനെ തീവ്രമായിട്ടൊരു ഭക്തി ഒരാളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഇങ്ങനെ തീവ്രമായിട്ടൊരു ഇന്റൻസിറ്റി ഉണ്ടെങ്കിൽ ഭഗവാൻ അവന്റേതായിട്ട് തരുന്നു എന്നാണ്. അയാളുടെ സ്വന്തമായിട്ട് തരുന്നു, ഭഗവാന്റെ പ്രൊട്ടക്ഷനിലാണ് അയാളുടെ. രമണ മഹർഷി പറയുന്നുണ്ട് അക്ഷരമണമാലയിലും ഇതുമാതിരി ധാരാളം പ്രാർത്ഥനകളുണ്ട്. ഹേ അരുണാചല, കാന്തം ഇരുമ്പിനെ എങ്ങനെ ആകർഷിക്കുന്നുവോ അതുമാതിരി അങ്ങ് എന്റെ ചിത്രത്തിനെ ആകർഷിക്കണമേ എന്നാണ്. കാന്തം ഇരുമ്പ് പോൽ കവർന്തിനെ വിടാമൽ കലന്തിനോടിരുപ്പായി അരുണാചല. ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന മാതിരി. വേറെ ഒരു പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, എന്താണ്, എല്ലാ ഭക്തന്മാർക്കും ഒരവസ്ഥ ഉണ്ടാവും. ആദ്യം ഒരു അനുഭൂതി ഉണ്ടായി, കുറച്ചുകാലം ഭഗവത് ഭക്തിയോടുകൂടെ ആനന്ദമായി നാമവും ജപമൊക്കെ ചെയ്ത് ഭജനമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു ഒരു ഇരുട്ടിന്റെ കാലം, ഒക്കെ മറഞ്ഞുപോയി, ജപിക്കാനും പറ്റില്ല, നാമം ജപിക്കാനും പറ്റുന്നില്ല, ചിന്തിക്കാനും പറ്റുന്നില്ല, ധ്യാനിക്കാനും പറ്റുന്നില്ല, മനസ്സങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നു, വരണ്ട മാതിരി ഇരിക്കുന്നു, ആനന്ദം തോന്നുന്നില്ല. ഇതിന് ഈ വെസ്റ്റേൺ മിസ്റ്റിക്സ് അവരൊക്കെ പറയുന്നത് ദ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്നൊക്കെ. രവീന്ദ്രനാഥ് ടാഗോറിന്റെയൊക്കെ ഗീതാഞ്ജലിയിലൊക്കെ നോക്കിയാൽ ഒരു ഭാഗം മുഴുവൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു കരച്ചൽ മാതിരി തോന്നും നമുക്കത്. എന്തോ വിട്ട് പിരിഞ്ഞ ഒരു വിരഹ ദുഃഖം. ഗോപികാ ഗീതമൊക്കെ അതാണ്, ഭഗവാൻ വിട്ട് പിരിഞ്ഞപ്പോ ഉള്ള ഭാവമാണത്. ഭഗവാൻ വിട്ട് പിരിഞ്ഞതുകൊണ്ട് ഭഗവാനെ പ്രാപിക്കാനുള്ള ഒരു തീവ്രത, ആ വിരഹം. അതും ഇവിടെ പലയിടത്തും കാണാം. ഒരു ഒരു ഇതില് നായികാഭാവത്തില് മഹർഷി പറയുന്നുണ്ട്, ഹേ അരുണാചല, ഒരു വധുവിനെ ഒരാള് വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ചിട്ട് അല്ലെങ്കിൽ വിവാഹം കഴിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയ ആ വധു, വീട്ടുകാരൊക്കെ അവരെ വിട്ട് അവളെ വിട്ടു കഴിഞ്ഞു ഈ പുരുഷന്റെ കൂടെ. എന്നിട്ട് ആ പുരുഷൻ ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നടുവില് എവിടെയെങ്കിലും തെരുവില് കൊണ്ടുപോയി നിർത്തിയിട്ട് അയാളുടെ പാട്ടിൽ പോയ ആ സ്ത്രീയുടെ സ്ഥിതി എന്തായിരിക്കും? അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്നുള്ള നിലയിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും? അതുമാതിരിയാണ് എന്റെ അവസ്ഥ എന്ന്. വിട്ടു കഴിഞ്ഞു അങ്ങോട്ട് എത്തിയില്ല, അങ്ങയുടെ പൂർണ്ണാനുഭവം ഉണ്ടായില്ല. ലോകത്തിലിരിക്കുന്ന അയാൾ ബേൺഡ് മൈ ബോട്ട്സ്, ലോകത്തിലിരിക്കുന്ന എല്ലാം വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞു. ഇപ്പൊ അങ്ങയുടെ അടുത്ത് എത്തിയില്ല എന്നാണ്. എനൈ അഴിത്തിപ്പോ എനൈ കളവാവിടിൽ ഇതുവോ ആൺമൈ അരുണാചല. വേറെ ഒരിടത്ത് പറയുന്നുണ്ട്, എന്നെ ലോകത്തിൽ ജീവിക്കാൻ കൊള്ളാത്തവനാക്കി തീർത്തു അങ്ങ എന്നാണ്. നേരെ ചൊവ്വ പണം സമ്പാദിച്ച് ഒരു വിധത്തില് ലൗകികമായിട്ട് ഏതോ വൃത്തിയോ ഒരു ജോലിക്ക് പോയി കല്യാണം കഴിച്ചു കുടുംബം കുട്ടികളെന്നായിട്ട് ഒരുവിധം ഇരുന്നു എന്ന് പറയുന്നത് അതിനൊന്നും ഇനി കൊള്ളില്ല, അതിനൊന്നും കൊള്ളാത്തവനാക്കി തീർത്തു. ഇപ്പൊ അങ്ങയുടെ അടുത്തും യോജി ചേർത്തില്ല എന്ന് വെച്ചാല് ഇത് ശരിയാവില്ല എന്നാണ്.
ഊഴിയിൽ വാഴും ഈ ലോകത്തില് പിഴപ്പിനെ കെടുത്ത്
എന്നെ പഴപ്പില്ലാതാക്കി തീർത്തു എന്നാണ്. നേരെ ചൊവ്വി ഇരുന്ന ചാപ്പ് എന്താ ഉദരനിമിത്തം എന്തോ പ്രവർത്തിച്ച് ജീവിച്ച് മരിച്ചു പോവാന്ന് വെച്ചാൽ അതിനും കൊള്ളാതാക്കി തീർത്തു എന്നെ. അങ്ങയുടെ നേരെ എനിക്കിപ്പോ ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞു. ഈ ഭ്രാന്ത് അവസാനിക്കണമെങ്കിൽ അങ്ങയുടെ പൂർണ്ണ ദർശനം കിട്ടണം. അതും കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താവും? പൈത്യം പറ്റി പയനറും എനക്കും പദമുറും അറുമറും തരുൾവായി. എനിക്ക് പൈത്യം, എനിക്ക് ഭ്രാന്ത്.